الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. أشهد أن لا إله إلا الله وأشهد أن محمد رسول الله. أعوذ بالله السميع العليم من الشيطان الرجيم. الذين يقولون ربنا إننا آمنا فاغفر لنا ذنوبنا وقنا عذاب النار. الصابرين والصادقين والقانتين والمنفقين والمستغفرين بالأسحار. صدق الله العلي العظيم. ബഹുമാന്യരായ രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ മൂന്നാമത്തെ അധ്യായമായ ആലു ഇംറാനിലെ 15 ആയത്തുകളാണ് ഇതിന് മുമ്പ് നാം പഠിച്ചത്. 16 മുതലുള്ള ആയത്തുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. 14-15 ആയത്തുകളിൽ, ഇതിന് തൊട്ടു മുമ്പുള്ള 2 ആയത്തുകളിൽ, അള്ളാഹുവിന്റെ ഈ ദീനിനെ തള്ളിക്കളയുന്ന ആളുകൾക്ക് അവരുടെ പ്രചോദനം ഭൗതിക താല്പര്യങ്ങളാണ്. മനുഷ്യ മനസ്സിൽ അള്ളാഹു താല ഭൗതിക വസ്തുക്കളോടുള്ള ഒരാകർഷണീയത ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഖുർആൻ പറയുന്നു. അതേസമയം ദാലിക്ക മത്താഉൽ ഹയാത്തി ദുനിയ, അതൊക്കെ കേവലം ഐഹിക ജീവിതത്തിലെ ഒരു വിഭവങ്ങൾ മാത്രമാണ്. വല്ലാഹു ഇൻദഹു ഹുസ്നുൽ മആബ്, അള്ളാഹുവിന്റെ അടുക്കലാണ് ഏറ്റവും ഉത്തമമായ സങ്കേതം എന്ന് പറഞ്ഞതിന് ശേഷം, ഖുൽ അഉനബ്ബിഉകും ബി ഖൈരിൻ മിൻ ദാലിക്കും, ഈ ഐഹിക ജീവിതത്തിലെ വിഭവങ്ങളെക്കാളൊക്കെ ഉത്തമമായ ഒരു കാര്യം ഞാൻ നിങ്ങളെ അറിയിച്ചു തരട്ടെ. ലില്ലദീനത്തക്ക, സൂക്ഷ്മത പുലർത്തുന്ന ആളുകൾ, ഇന്ത റബ്ബിഹിം, അവരുടെ റബ്ബിന്റെ അടുക്കൽ, ജന്നാത്തും തജിരീ മിൻ തഹ്തിൽ അൻഹാർ, താഴ്ഭാഗത്ത് കൂടെ അരുവികൾ ഒഴുകുന്ന ആരാമങ്ങൾ ഉണ്ടവർക്ക്, വസ്വാജു മുതഹറ, പരിശുദ്ധരായ പിണകളുണ്ട്, വരിളുവാനും മിനല്ല, അള്ളാഹുവിൽ നിന്നുള്ള സംതൃപ്തിയുമുണ്ട്. വല്ലാഹു ബസീറും ബില്ലിബാദ്, അടിമകളെ വളരെ സൂക്ഷ്മമായി കണ്ടറിയുന്നവനാണ് അള്ളാഹു. ഈ ഭൗതിക വിഭവങ്ങളെക്കാളൊക്കെ ഉത്തമമായ ഒന്ന് പരലോകത്തുണ്ട്. ഈ വസ്തുതയാണ് കഴിഞ്ഞ 2 ആയത്തുകളിൽ ബോധ്യപ്പെടുത്തിയത്. ഇനി ആ മുത്തഖീങ്ങൾ ഐഹിക ജീവിതത്തെക്കാൾ പാരത്രിക ജീവിതത്തിന് പ്രാമുഖ്യം കൊടുക്കുന്ന, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്തിന് പാത്രമായി തീരുന്ന യഥാർത്ഥ മുത്തഖീങ്ങൾ, അവരുടെ ചില സവിശേഷതകളാണ് അടുത്ത 2 ആയത്തുകളിൽ വിശദീകരിക്കുന്നത്. അത് الذين يقولون ربنا إنا آمنا فاغفر لنا ذنوبنا وقنا عذاب النار. الذين يقولون, അവർ പ്രാർത്ഥിക്കുന്നവരാണ്, പറയുന്നവരാണ്. ربنا, ഞങ്ങളുടെ നാഥ, ഇന്നന, നിശ്ചയമായും ഞങ്ങൾ, ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, സത്യത്തിൽ വിശ്വസിച്ചിരിക്കുന്നു. ഫഗ്ഫിർ, നീ പൊറുത്തു തരണമേ, ലന, ഞങ്ങൾക്ക്, ദുനൂബന, ഞങ്ങളുടെ പാപം, വഖിന, നീ ഞങ്ങളെ കാത്തരുളയണമേ, ഞങ്ങളെ നീ രക്ഷിക്കണമേ, അദാബന്നാർ, നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഇപ്പൊ ആ പാരത്രിക ജീവിതത്തിന് പ്രാമുഖ്യം കൊടുക്കുന്ന ആ മുത്തഖീങ്ങളായ ആളുകളുടെ ഒരു തേട്ടം, അവരുടെ ഒരു പ്രാർത്ഥന, അവരുടെ ഒരു മനസ്സ് ഇതാണ്. അവരെപ്പോഴും അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ടിരിക്കും, റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ, ഇന്നന ആമന്ന, തീർച്ചയായും ഞങ്ങൾ ഉറച്ചു വിശ്വസിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഫഗ്ഫിർ ലന, ഞങ്ങൾക്ക് നീ പൊറുത്തു തരണമേ, വഖിന അദാബന്നാർ, നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഇതൊരു കേവലം ഒരു പറച്ചിൽ മാത്രമല്ല, അവരുടെ നിലപാടിന്റെ പ്രഖ്യാപനവും കൂടിയാണ്. ഞങ്ങൾ അള്ളാഹുവിൽ, സത്യത്തിൽ, ഈ ദീനിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ്. അത് മാത്രം വിശ്വസിച്ചു എന്നതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ രക്ഷപ്പെട്ടിട്ടില്ല. നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ ജീവിതത്തിന്റെ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ്, അള്ളാഹുവിനോട് ഉത്തരം പറയേണ്ടവരാണ്. പടച്ചതമ്പുരാന്റെ കോടതിയിൽ നാളെ രക്ഷാശിക്ഷകൾ ഏറ്റുവാങ്ങേണ്ടവരാണ്. അതുകൊണ്ട് അവരുടെ മനസ്സ് എപ്പോഴും അള്ളാഹുവിനോട് ഫഗ്ഫിർ ലന ദുനൂബന, ഞങ്ങളുടെ പാപങ്ങളൊക്കെ അള്ളാഹുവേ ഞങ്ങൾക്ക് നീ പൊറുത്തു തരണേ, അങ്ങനെ പശ്ചാത്താപത്തിന്റെ ഒരു മനസ്സായിരിക്കും ഇവർക്കുണ്ടാവുക, പാപമോചനത്തിന്റെ ഒരു മനസ്സായിരിക്കും ഇവർക്കുണ്ടാവുക. മാത്രമല്ല അള്ളാഹുവിന്റെ കഠിന കഠോരമായ നരകശിക്ഷയെക്കുറിച്ച പേടിയും അവരുടെ ഹൃദയത്തിൽ. അതുകൊണ്ട് അവർ അള്ളാഹുവിനോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും, ഫഗ്ഫിർ ലന ദുനൂബന വഖിന അദാബന്ന, നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കുകയും ചെയ്യണം. ഈ ഭൗതിക ജീവിതത്തിന്റെ സുഖാഡംബരത്തിൽ മതിമറന്ന് ജീവിച്ച് കഴിച്ചുകൂട്ടുന്നവരല്ല, പകരം അള്ളാഹുവിന്റെ മുമ്പിൽ ആ രക്ഷാശിക്ഷകൾ ഏറ്റുവാങ്ങേണ്ടവരാണെന്ന ബോധ്യത്തോടു കൂടി, അള്ളാഹുവിനോട് ഉത്തരം പറയേണ്ടവരാണെന്ന ബോധ്യത്തോടു കൂടി അള്ളാഹുവിനോട് കണക്ക് ബോധിപ്പിക്കുന്ന ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് അവർ അള്ളാഹുവിന്റെ രക്ഷപ്പെടാൻ വേണ്ടി, നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടി. ശരിക്കും ഒരു സത്യവിശ്വാസിയുടെ മനസ്സ് എന്ന് പറഞ്ഞാൽ യഹദറുൽ ആഖിറ വയർജു റഹ്മത്ത് റബ്ബി, പരലോകത്തെ കുറിച്ച് വലിയൊരു ജാഗ്രതാ ബോധം മനസ്സിലുണ്ടാകും. അതേസമയം എന്റെ റബ്ബ് എന്നെ കൈവിടൂല എന്ന കാരുണ്യത്തിന്റെ പ്രതീക്ഷയും നമുക്കുണ്ടാവും. രണ്ടും ചേർന്ന ഒരു മനസ്സാണ് ഒരു സത്യവിശ്വാസിക്ക് വേണം. ഈ ദുനിയാവിന്റെ സുഖാഡംബരത്തിൽ ജീവിക്കുമ്പോ അങ്ങനെ നാളെ റബ്ബിന്റെ മുമ്പിൽ പോയി നിൽക്കേണ്ട ഒരാളാണെന്ന ബോധ്യം നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. അതുകൊണ്ട് ഈ സത്യവിശ്വാസികൾ എപ്പോഴും തങ്ങളുടെ വിശ്വാസം അരക്കിട്ടുറപ്പിക്കുകയും തങ്ങളുടെ പക്കൽ നിന്ന് സംഭവിച്ചു പോകുന്ന തെറ്റുകളെക്കുറിച്ച് വളരെ ഗൗരവം ഉൾക്കൊള്ളുകയും അതുകൊണ്ട് പാപത്തിനും പശ്ചാത്താപത്തിനും പൊറുക്കലിനും വേണ്ടി തേടിക്കൊണ്ടിരിക്കുകയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹുവിനോട് സദാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവരാകുന്നു അവർ എന്നാണ് വിശദീകരിക്കുന്നത്. തുടർന്ന് വളരെ കൃത്യമായി അവരെ വിശദീകരിക്കുകയാണ്. ഒന്ന്, അവര് അസ്വാബിരീൻ, അവര് സഹനമുള്ളവരാണ്, ക്ഷമയുള്ളവരാണ്. വസ്വാദിഖീൻ, സത്യസന്ധരാണ്. വൽഖാനിതീൻ, വണക്കമുള്ളവരാണ്. വൽ മുൻഫിഖീൻ, ചെലവഴിക്കുന്നവരാണ്, ഉദാരമതികളാണ്. വൽ മുസ്തഗ്ഫിരീൻ, പാപമോചനത്തിന് അർത്ഥിക്കുന്നവരാണ്. ബിൽ അസ്ഹാർ, രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ. അറിയുന്ന വാക്കുകൾ ഒന്നുകൂടി പറയാം. അസ്വാബിരീൻ, അവർ സഹനമുള്ളവരാണ്. വസ്വാദിഖീൻ, സത്യസന്ധരാണ്. വൽഖാനിതീൻ, വണക്കമുള്ളവരാണ്. വൽ മുൻഫിഖീൻ, ഉദാരമതികളാണ്, ചെലവഴിക്കുന്നവരാണ്. വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ, മുസ്തഗ്ഫിരീൻ, പാപമോചനം തേടുന്നവരാണ്. ബിൽ അസ്ഹാർ, രാത്രിയുടെ അന്ത്യയാമങ്ങൾ. ഇത് അവരുടെ സവിശേഷത, വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്താണ്. ഒന്നാമത് പറഞ്ഞത് ഇവർ സ്വാബിരിയങ്ങളാണ്. സബ്ർ എന്ന പദത്തിന്റെ കർത്തൃരൂപമാണ് സ്വാബിർ. അതിന്റെ യഥാർത്ഥത്തിൽ ബഹുവചന കർത്തൃരൂപം, അതിന്റെ ബഹുവചനമാണ് സാബിർ എന്നതിന്റെ ബഹുവചനമാണ് സാബിരി. ക്ഷമ എന്ന് പറയുന്ന കേവല ക്ഷമയല്ല, സഹനമുള്ളവൻ. സബറിന് വളരെ വലിയ അർത്ഥതല ഇസ്ലാമിൽ. അസ്വബറു നിസ്ഫുൽ ഈമാൻ, ഈമാന്റെ തന്നെ പകുതിയാണ്. ഏതോ ദേഷ്യം പിടിക്കുമ്പോ ക്ഷമിക്കണതിനെ കുറിച്ച് പറയുന്നതല്ല സബർ. ജീവിതത്തിലെ ദുനിയാവിലെ ഏത് പരീക്ഷണങ്ങളെയും സഹിക്കാൻ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സ്വീകരിക്കുന്നതിൽ ഏത് പ്രതിസന്ധികളെ തരണം ചെയ്യാൻ വിശ്വാസിയെ പ്രാപ്തമാക്കുന്ന കരുത്താണ് യഥാർത്ഥത്തിൽ സബ്ർ എന്ന് പറയുന്നത്. ഇന്നല്ലാഹു മഅ സാബിരീൻ, അല്ലാഹു തആല സാബിറുകളുടെ കൂടെയാണ്. ഏറ്റവും വലിയൊരു സബർ ദുനിയാവിലെ എന്ത് പിടിച്ചുവലികളിൽ നിന്നും പിടിച്ചു നിൽക്കാനുള്ള കരുത്താണ് സബർ. ഭൗതിക ജീവിതത്തിന്റെ ആഡംബരങ്ങളും സുഖാഡംബരങ്ങളും അനുഭൂതികളും ഇയാളെങ്ങനെ തിന്മയിലേക്കും ഭൗതിക താല്പര്യങ്ങളിലേക്കും ഭൗതിക തൃഷ്ണയിലേക്കും പിടിച്ചു വലിക്കുമ്പോ അതിന് വശംവദനാകാത്ത ആളാണ് യഥാർത്ഥത്തിൽ സാബിർ എന്ന് പറയുന്നതാണ്, സഹിക്കുന്ന, അതിനെ സഹനത്തെ നേരിടുന്ന ആളുകൾ. ആ മാർഗത്തിൽ വരുന്ന ഏത് എതിർപ്പുകളെയും പ്രതിസന്ധികളെയും തരണം ചെയ്യുന്ന വ്യക്തി. അതുകൊണ്ടാണ് സബറിന് യാ അയ്യുഹല്ലദീന ആമനു സ്ബിറു വസ്സാബിറു എന്നൊക്കെ പറഞ്ഞിട്ട് ഖുർആൻ, നിങ്ങൾ ക്ഷമ, ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് സബറിനെ കുറിച്ച് പറയുന്നു. കാരണം ഒരു സത്യവിശ്വാസിയുടെ ഏറ്റവും സുപ്രധാനമായ സവിശേഷതയായിരിക്കണം സബർ. അതുകൊണ്ടാണല്ലോ വല്ലസറിൽ പോലും ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ്ഖി വതവാസൗ ബിസ്സബർ, ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശിക്കുന്നവർ എന്ന് പറഞ്ഞു. അപ്പൊ സബർ എന്ന് പറയുന്നത് അതില്ലാത്ത ഒരാൾക്ക് ഈ ദുനിയാവിൽ പിടിച്ച് ഈമാനോടുകൂടി നിൽക്കാൻ കഴിയില്ല. എനിക്കിപ്പോ ഉദാഹരണം പറഞ്ഞാല് ഒരു സബർ എന്ന് പറഞ്ഞാല് കാത്തിരിക്കാനുള്ള സഹനശക്തി. ദുനിയാവിന്റെ അനുഭൂതികൾ ഇങ്ങനെ വരുമ്പോ ഇപ്പൊ എനിക്കത് വേണ്ട അവിടെ മതി, ഇപ്പോൾ വേണ്ട അവിടെ മതി, മദ്യം തന്റെ മുമ്പിൽ വരുമ്പോ ഈ മദ്യം എനിക്ക് ഇപ്പോൾ വേണ്ട, ഇത്തരം പാനീയങ്ങളും അനുഭൂതി നിറഞ്ഞ പാനീയങ്ങളൊക്കെ അള്ളാഹു തആല എനിക്ക് പരലോകത്തൊരുക്കി വെച്ചിട്ടുണ്ട്. ഭൗതിക താല്പര്യങ്ങൾ തന്നെ ഇങ്ങനെ മാടി പിടിക്കുമ്പോൾ അതിലല്ല അഭിരമിച്ചു പോകുന്നത്, പകരം തന്റെ പരലോകത്തിന് വേണ്ടി കാത്തിരിക്കാനുള്ള ഒരു സഹനശക്തി. തെറ്റിലേക്ക് പിശാചി ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ, പിശാചി തന്റെ മുമ്പിൽ ദുനിയാവിനെ അലങ്കൃതമായി കാണിച്ചു കൊടുക്കുമ്പോൾ വേണ്ട, അതിനെതിരെ പിടിച്ചു നിൽക്കാനുള്ള ശക്തി. ചിലപ്പോ അള്ളാഹു തആല കൂടുതൽ മാർക്ക് തരാൻ വേണ്ടി നമുക്ക് നമ്മളെ പരീക്ഷണത്തിലാക്കും. അങ്ങനെ വലിയ പരീക്ഷണങ്ങൾ വരുമ്പോ പിടിച്ചു നിൽക്കാനുള്ള ശക്തി, അതാണ് സബർ. അങ്ങനത്തെ സാബിറുകളായിരിക്കും അവര് എന്നാണ് അത് പറയുന്നത്. രണ്ടാമത് പറഞ്ഞത് അവര് സാദിഖീങ്ങളാണ്. സിദ്ഖ് എന്ന വാക്കിന്റെ ബഹുവചന കർത്തൃരൂപമാണ് സാദിഖീൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും സത്യസന്ധത പുലർത്തുന്ന ആളുകൾ. തന്റെ നാവ് മനസ്സിനോട് യോജിക്കുക, തന്റെ ആശയത്തോട് യോജിക്കുക, താൻ സ്വീകരിച്ചിട്ടുള്ള നിലപാടിനോട് സത്യസന്ധത പുലർത്തുക, അതാണ് സാദിഖ്. തന്റെ ഇസ്ലാമിനോട് സത്യസന്ധത പുലർത്തുക. അപ്പൊ അങ്ങനെ സത്യസന്ധമായി വളരെ നിഷ്കളങ്കമായി, അതായത് ഇതിനോട് പൂർണ്ണമായും സത്യത്തോടുകൂടി നിൽക്കുന്ന ആൾ എന്ന അർത്ഥത്തിലാണ് ഇവിടെ സാദിഖീൻ എന്ന് പറഞ്ഞത്. അതേപോലെ ഖാനിത്തീൻ, കുനൂത്ത് എന്നതിന്റെ ബഹുവചന കർത്തൃരൂപം തന്നെയാണ് ഖാനിത്തീൻ എന്ന് പറഞ്ഞത്, കുനൂത്ത്. അപ്പൊ അവിടെ അതിന്റെ അർത്ഥം ശരിക്ക് കുനൂത്ത് എന്ന് പറഞ്ഞാല് എളിമത്വം, വണക്കം എന്നൊക്കെയുള്ള അർത്ഥമാണ്. അള്ളാഹുവിനോടുള്ള അനുസരണം, പൂർണ്ണമായി അനുസരിക്കുന്നവൻ, അള്ളാഹുവിനങ്ങ് വിധേയപ്പെടുന്നവൻ, അവനോട് അങ്ങോട്ട് പോലെ ഖാനിത്തീൻ, അവനോട് അങ്ങോട്ട് വിധേയപ്പെടുന്ന എളിമത്വം കാണിക്കുന്ന ആളായിരിക്കും. ഞാൻ അത്ര വലിയ ആളൊന്നുമല്ല, മനുഷ്യൻ, ഞാനൊരു സാധാരണ മനുഷ്യൻ സൃഷ്ടി മാത്രമാണ്, അള്ളാഹുവിന് മുമ്പിൽ ഞാൻ വളരെ വിനയാനിതരായി നിൽക്കേണ്ടവനാണ്, ഞാൻ ഇവിടെ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുതെന്ന് എന്നോട് പറയാനുള്ള അധികാരിയായ അള്ളാഹുവിന് വിധേയപ്പെടേണ്ടവനാണ് ഞാൻ, ഈ ബോധ്യമുള്ള ആളാണ് ഖാനിത്തീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ വിശദീകരിച്ചു. തുടർന്ന് പറഞ്ഞതുപോലെ മുൻഫിഖീൻ, ചെലവഴിക്കുന്നവരാണ്, ഉദാരമതികളാണ്. തന്റെ ഭൗതിക ജീവിതത്തിൽ അള്ളാഹു തആല നൽകിയ സമ്പത്ത് തനിക്ക് സുഖിച്ച് മതിച്ച് ധൂർത്തടിച്ച് പൊങ്ങച്ചം നടിച്ച് ചെലവഴിക്കാനുള്ളതല്ല, താൻ ചെലവഴിക്കേണ്ട ആളുകൾക്കൊക്കെ ചെലവഴിച്ചു കൊടുക്കുകയും തന്റെ പക്കലൊക്കെ ഉള്ളത് മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യേണ്ട ആളാണ് ഞാൻ. ഉദാരമതികളായ ആളുകൾ, വളരെ വലിയ സവിശേഷതയാണ് അവർ. ഭൗതിക ജീവിതത്തിന് അടിമപ്പെട്ട ആളുകൾക്കും ഭൗതിക ജീവിതത്തിന്റെ സുഖാഡംബരത്തിൽ അഭിരമിച്ച ആളുകൾക്കും അങ്ങനെ ചെലവഴിക്കാൻ കഴിയില്ല. പരലോകത്തേക്ക് വേണ്ടി ഒരുക്കി വെക്കുന്ന ആളുകൾക്കാണ് ചെലവഴിക്കാൻ കഴിയുക. പരലോക ജീവിതത്തിലാണ് എന്റെ ജീവിതത്തിന്റെ വിജയമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പാരത്രിക ജീവിതത്തിന് വേണ്ടി കാര്യങ്ങളെ ഒരുക്കി കൊടുക്കുന്ന ആളുകൾ, അവരെയാണ് യഥാർത്ഥത്തിൽ ഇവിടെ മുൻഫിഖീൻ എന്നതുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ്. അവര് ചെലവഴിക്കുമ്പോ അതിന്റെ മിതത്വം പാലിക്കും. ചെലവഴിക്കുമ്പോ ധൂർത്തടിക്കില്ല, പിശുക്ക് കാണിക്കുകയില്ല. ഒട്ടാന പൈനദാരിക്കവാം, അപ്പൊ ഇതൊക്കെ ഇൻഫാക്കിനെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് പറഞ്ഞു. ഇങ്ങനെ ഈ നാല് സവിശേഷത പറഞ്ഞു. പിന്നെ പറയുന്നത് വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ, അവർ പാപമോചനത്തിൽ തേടിക്കൊണ്ടിരിക്കുന്നവരാണ്. അതോ ഏത് സമയത്ത്? രാത്രിയുടെ അന്ത്യയാമങ്ങൾ. ശരിക്കൊരു സത്യവിശ്വാസിയുടെ ചിത്രം ഇതിന് വളരെയാണ്. അയാൾ തന്റെ സമ്പത്ത് ചെലവഴിക്കുന്നു, അള്ളാഹുവിന്റെ മുമ്പിൽ ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യുന്നു, താൻ സ്വീകരിച്ച നിലപാടിനോട് സത്യസന്ധത വെച്ച് പുലർത്തുന്നു, അള്ളാഹുവിന്റെ മുമ്പിൽ വിനയാന്വിതനാകുന്നതോടൊപ്പം തന്നെ തനിക്ക് കിട്ടിയത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന ആ മനുഷ്യൻ രാത്രിയുടെ യാമങ്ങളിൽ ഇരുന്നു കൊണ്ട് അള്ളാഹുവിനോട് പാപമോചനത്തിന് തേടിക്കൊണ്ടിരിക്കും. നല്ല ഒരു ചിത്രീകരണമാണ്. നമ്മൾ പറഞ്ഞിട്ടല്ലോ, പകലിൽ ഖുർആനും ഫിന്നഹാർ വർഹ്ബാനും ബില്ലേ, പകലിൽ തിന്മക്കെതിരെ പടപൊരുതുന്ന അശ്വാരൂഢൻ, രാത്രിയിൽ അള്ളാഹുവിന്റെ മുമ്പിൽ കരഞ്ഞു തീർക്കുന്ന ഭക്തനായൊരു മനുഷ്യൻ. അതാണ് ഒരു മുസ്ലിമിന്റെ, ഒരു സത്യവിശ്വാസിയുടെ ചിത്രം. വളരെ പ്രാധാന്യം വിശുദ്ധ ഖുർആനും ഹദീസിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. രാത്രിയിൽ വൈകിയുള്ള പ്രാർത്ഥനയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് തഹജ്ജുദ് നമസ്കാരത്തെ കുറിച്ചൊക്കെ പറയുന്നു. തതജാഫ ജുനൂബുഹും അനിൽ മലാജി യദൂന റബ്ബഹും ഖൗഫം വതമാൻ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അവിടെ കുറെ പറയാം. ആ നല്ല മനുഷ്യരെ കുറിച്ച് പറഞ്ഞെടുത്ത് പറഞ്ഞു, അവരുടെ ഇരുപാർശ്വങ്ങൾ അവരുടെ കിടപ്പറകളിൽ നിന്ന് ഇങ്ങനെ പൊന്തി വരും. ഖൗഫം വതമാ, ഭയത്താലും പ്രതീക്ഷയാലും. മാത്രമല്ല വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുകയും ചെയ്യുന്നവരാണ്. കേവല ഭക്തൻ മാത്രമല്ല. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് ഭക്തി എന്ന് പറയുന്നത് തന്റെ ഒരു പ്രാർത്ഥനാ നിർഭരമായ മനസ്സ് മാത്രമല്ല, ചെലവഴിക്കേണ്ടതും എല്ലാ വശവും കൂടി ചേർന്നതാണ്. ഇമാം ഒട്ടോപ്പാടിയതുപോലെ ഒരു നിസ്കാരത്തഴമ്പ് കണ്ടിട്ടല്ല ഒരാളെ ഭക്തി തീരുമാനിക്കുക. കീറിപ്പറിഞ്ഞ കുപ്പായം ധരിക്കുന്നത് കണ്ടിട്ട് ഒരാൾ ഭക്തനാണെന്ന് നീ തെറ്റിദ്ധരിച്ചു പോണ്ടാഫ. മുണ്ട് ഞെരിയാനിട മുകളിൽ ഉടുക്കണത് കണ്ടിട്ട് ഓ ഇയാൾ വലിയ ഭക്തനാണെന്ന് നീ ധരിച്ചു പോണ്ട. ഔ ജബീനുൽ ലാഹഫീഹി ആസറും ഖദ്ഖാല, നെറ്റിയിലെ നിസ്കാരത്തഴമ്പ് കണ്ടിട്ട് ഇയാൾ വലിയ ഭക്തനാണെന്ന് നീ ധരിച്ചു പോണ്ട. ദിർഹമിന്റെ അവിടെ എത്തും പറയാ ഇയാളുടെ വക്രതകളും ന്യൂനതകളും പോരായ്മകളൊക്കെ എന്ന് പറഞ്ഞാൽ, ഒരു യഥാർത്ഥ സത്യവിശ്വാസി രാത്രിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവനും സാമ്പത്തിക രംഗത്ത് അള്ളാഹുവിന്റെ നിയമങ്ങളും വ്യവസ്ഥകളും വിശുദ്ധിയും പാലിക്കുന്ന ആളും ആയിരിക്കണം. അതാണ് വിശുദ്ധ ഖുർആൻ അവിടെ വിശദീകരിക്കുന്നത്. ഇവിടെ പറയുന്നത് മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ, രാത്രിയിൽ ഇരുന്നവർ വളരെയേറെ പ്രാർത്ഥിക്കുന്ന ഇസ്തിഗ്ഫാറാണ്. ഇസ്തിഗ്ഫാർ വളരെ പ്രധാനപ്പെട്ട ഇസ്തിഗ്ഫാർ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു ഭാഗമായി തന്നെ മാറണം. അങ്ങനെ ഇസ്തിഗ്ഫാർ നമ്മുടെ ഭാഗമായി മാറിയെങ്കിൽ മാത്രമേ വളരെ അതിന്റെ ഒരു ഇത് വലിയ നേട്ടം. ഇപ്പൊ ഞാൻ പറയുന്നു, ഈ കൊറോണ ഒക്കെ വ്യാപിച്ച കാലഘട്ടത്തിൽ കടുത്ത പരീക്ഷണങ്ങൾ വരുമ്പോൾ ഇസ്തിഗ്ഫാർ നടത്താൻ നമുക്ക് കഴിയണം. പറഞ്ഞല്ലോ, ഞാൻ അവരോട് ഇസ്തിഗ്ഫാറിന് വേണ്ടി പറഞ്ഞു, അങ്ങനെ ഇസ്തിഗ്ഫാർ നടത്തിയാൽ, ഇസ്തിഗ്ഫാർ ചെയ്യാൻ എന്റെ ജനതയോട് ഞാൻ പറഞ്ഞു, ഇസ്തിഗ്ഫാർ നടത്തിയാൽ നിങ്ങളെ സമ്പത്ത് കൊണ്ടും സന്താനങ്ങളെ കൊണ്ടും അള്ളാഹു തആല നിങ്ങളെ അനുഗ്രഹിക്കും, നിങ്ങൾക്ക് തോട്ടങ്ങൾ ഉണ്ടാക്കി തരും, അരുവികൾ ഒഴുക്കി തരും, നേട്ടങ്ങൾ ഉണ്ടാവും. അപ്പൊ ബലാ മുസീബത്തുകളിൽ നിന്ന് രക്ഷപ്പെടാനും അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാകാനും ഒരു സമൂഹം ഇസ്തിഗ്ഫാർ നടത്തുന്നവരായി മാറും. ഇസ്തിഗ്ഫാർ സ്ഥിരമാക്കിയ ആളുകൾക്ക് അള്ളാഹുവിന്റെ എല്ലാ അനുഗ്രഹങ്ങളും സ്ഥിരം കിട്ടിക്കൊണ്ടിരിക്കും എന്നതാണ്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടോന്നറിയില്ല, ഒരു ഉദാഹരണം പറയാറുണ്ട്. സാധാരണ ഒരു ഒരിക്കൽ മഹാനായ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ, അദ്ദേഹം ഒരു മുസാഫിറായി യാത്രക്കാരനായി പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു പള്ളിയിൽ അഭയം തേടി രാത്രി. പക്ഷേ പള്ളിയിൽ കിടക്കാൻ ആ പള്ളിയുടെ അധികാരി അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുന്ന ആൾ സമ്മതിച്ചില്ല. അങ്ങനെ അദ്ദേഹം വിഷമിച്ച് നിൽക്കുമ്പോഴാണ് ഒരു റൊട്ടി കച്ചവടക്കാരൻ അദ്ദേഹത്തെ കാണുന്നത്. അപ്പൊ അദ്ദേഹം അദ്ദേഹത്തെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു. ആരാണിത് എന്നൊന്നും അറിയില്ല. പക്ഷേ അങ്ങനെ ആദിത്യമൊക്കെ സ്വീകരിച്ചുകൊണ്ടിരിക്കുമ്പോ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ ഇദ്ദേഹത്തിൽ കണ്ടൊരു പ്രത്യേകത, ഈ റൊട്ടിക്കച്ചവടക്കാരൻ എപ്പോഴും അസ്തഗ്ഫിറുല്ലാഹ് അസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കും, അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോ ആദിത്യമൊക്കെ കഴിഞ്ഞ് പിരിയാൻ നേരത്തെ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ, എന്താണ് അതിന് കാരണം? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇത് ഞാൻ കുറെ കാലമായി ശീലമാക്കിയ ഒരു കാര്യമാണ്. ഏത് വിഷയത്തിൽ അള്ളാഹുവിനോട് പാപമോചനം തേടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് എനിക്ക് എന്ത് അള്ളാഹുവിനോട് ചോദിച്ചാൽ അതൊക്കെ എനിക്ക് കിട്ടാറുണ്ട്, ഒന്നും എനിക്ക് നഷ്ടപ്പെടാറില്ല. ഞാൻ എന്ത് അള്ളാഹുവിനോട് ചോദിച്ചാലും എനിക്ക് കിട്ടും. പക്ഷെ ഒരു കാര്യം മാത്രം എന്താണോ, ഞാൻ അള്ളാഹുവിനോട് നിരന്തരം ചോദിച്ചിട്ടും എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ ചോദിച്ചു, എന്താണ് അള്ളാഹുവിനോട് ചോദിച്ചിട്ട് കിട്ടാത്തൊരു കാര്യം? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ലോകത്തെ അറിയപ്പെടുന്ന ഏറ്റവും പ്രഗത്ഭനായ മഹാനായ ഇന്ന് ലോകത്തിലെ ഏറ്റവും ഒന്നാമത്തെ വലിയ ഒരാളായ പണ്ഡിതൻ ഇമാം അഹമ്മദ് ബിൻ ഹംബലിനെ ഒന്ന് മുഖതാവിലൊന്ന് എനിക്ക് കാണണം എന്നത് എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ്. ഞാൻ അള്ളാഹു തആലയോട് ഒരുപാട് തവണ ചോദിച്ചിട്ടും എനിക്കത് സാധിച്ചിട്ടില്ല. അപ്പൊ ഈ നിൽക്കുന്നത് ഇമാം അഹമ്മദ് ബിൻ ഹംബലാണെന്ന് അദ്ദേഹത്തിന് അറിയില്ല. നേരത്തെ പള്ളിക്കാരൻ ഒഴിവാക്കിയപ്പോഴും ഇതാരാണെന്ന് അദ്ദേഹത്തിന് അറിയില്ല. ഉടനെ ഇമാം അഹമ്മദ് ഹംബൽ അദ്ദേഹത്തെ അങ്ങ് കെട്ടിപ്പിടിച്ചു, എന്നിട്ട് പറഞ്ഞു, ഞാൻ തന്നെയാണ് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു ആഗ്രഹവും അള്ളാഹു തആലയോട് സാധിച്ചു കൊടുക്കുകയാണ്. അപ്പൊ നമ്മൾ ഇസ്തിഗ്ഫാർ വളരെ പ്രധാനമാണ്. ഈ റമദാനിലോ അല്ലാത്തപ്പോഴൊക്കെ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഞാൻ നിങ്ങൾക്ക് നമ്മൾ ഗ്രൂപ്പിൽ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. സയ്യിദുൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാറുകളുടെ നേതാവ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിപ്പൊ തന്നെ അങ്ങ് വായി പറഞ്ഞുതരാം. സയ്യിദുൽ ഇസ്തിഗ്ഫാർ അന്തകൂല ഇങ്ങനെ പറയലാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. പഠിക്കണം, എല്ലാവരും തന്നെ ഇരുന്ന് പഠിക്കണം. പഠിക്കാത്തവരുണ്ടെങ്കിൽ പഠിക്കുക മാത്രമല്ല, അതിനെ സംബന്ധിച്ച് പറയുന്നത് അത് ഒരാള് സയ്യിദുൽ ഇസ്തിഗ്ഫാറിന്റെ ആ ദിക്ര് അതാ ഒരാള് പകലിൽ ചൊല്ലിയാൽ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അയാൾ മരിച്ചാൽ അത് അയാളെ സ്വർഗപ്രവേശനത്തിന് കാരണമാണ്. ഒരാൾ രാത്രിയിൽ ചൊല്ലിയാൽ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് അയാൾ മരിച്ചാൽ അത് അയാളുടെ സ്വർഗപ്രവേശനത്തിന് കാരണമാണ്. അപ്പൊ രാവിലെയും വൈകുന്നേരമൊക്കെ രാത്രിയിലൊക്കെ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ടിരിക്കും. اللهم انت ربي لا اله الا انت خلقتني وانا عبدك وانا على عهدك ووعدك ما استطعت اعوذ بك من شر ما صنعت ابوء لك بنعمتك علي وابوء بذنبي فاغفر لي فانه لا يغفر الذنوب الا انت اي വിനടങ്ങളെ ഗ്രൂപ്പിൽ നോക്കി പഠിക്കണം, യൂട്യൂബിൽ അർത്ഥം ശ്രദ്ധി പഠി. അതിൽ തന്നെ അർത്ഥം എഴുതിയിരുന്നു, അള്ളാഹും അള്ളാഹുവേ അന്ത റബ്ബി നീയാണ് എന്റെ രക്ഷിതാവ്, ലാ ഇലാഹ ഇല്ല അന്ത നീ അല്ലാതെ ഒരു ഇലാഹുമില്ല, ഖലഖ്തനീ നീ എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു, വാന അബ്ദുക്ക ഞാൻ നിന്റെ അടിമയാണ്, വാന അലാ അഹ്ദിക്ക വഅഹ്ദിക്ക മസ്തതഅത്തു കഴിവനുസരിച്ച് ഞാൻ നിന്റെ കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്, അഊദു ബിക മിൻ ശർരി മാ സനഉതു ഞാൻ ചെയ്തുപോയ തിന്മകളിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുകയും ചെയ്യുന്നു, അബൂ ലക ബി നിഅമത്തികാല അലൈ ബി നിഅമത്തികാലയ്യ നീ എനിക്ക് ചെയ്ത അനുഗ്രഹങ്ങളെ ഞാൻ അംഗീകരിക്കുന്നു, ഒരുപാട് അനുഗ്രഹം എനിക്ക് ചെയ്തതിന്റെ ഒക്കെ ഞാൻ അംഗീകരിക്കുന്നു, അബൂ ബിദംബി എന്റെ പാപങ്ങൾ ഞാൻ സമ്മതിക്കുന്നു, ഞാൻ ചെയ്തു പോയ തെറ്റുകളൊക്കെ ഞാൻ നിന്നോട് സമ്മതിക്കുന്നു, ഫഗ്ഫിർലി അതുകൊണ്ട് എനിക്ക് നീ പൊറുത്തു തരണേ, ഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അന്ത പാപങ്ങൾ നീ അല്ലാതെ പൊറുക്കുന്നവരായി ആരുമില്ല. അവിടെ എന്താ പറഞ്ഞേ? ഒന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്ർ, അല്ലാഹുമ്മ അല്ലാഹുവേ അന്ത റബ്ബി നീയാണ് എന്റെ റബ്ബ്, ആദ്യം സമ്മതിക്കാം നീ എന്റെ റബ്ബാണ്, ലാ ഇലാഹ ഇല്ലാ അന്ത നീ അല്ലാതെ ഒരു ഇലാഹുമില്ല, ഖലഖ്തനീ നീ എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു, വഅന അബ്ദുക്ക ഞാൻ നിന്റെ അടിമയാണ്, നമ്മളെ വിധേയത്വ വിനയം ആ എണിമത്തെ പ്രഖ്യാപിക്കുകയാണ്, വഅന അലാ അഹ്ദിക്ക വഅഹ്ദിക്ക മസ്തതഅത്തു എന്റെ കഴിവനുസരിച്ച് ഞാൻ ചെയ്ത കരാറുകളും വാഗ്ദാനങ്ങളും ഞാൻ പാലിക്കുന്നതാണ്, അഊദു ബിക്ക മിൻ ശർരി മാ സനഅത്തു ഞാൻ ചെയ്തു പോയ പാപങ്ങളൊക്കെ അതിൽ നിന്നൊക്കെ ഞാൻ രക്ഷ തേടുന്നു, വഅബൂ ലക ബി നിഅമതിക അലയ്യ നീ എനിക്ക് ചെയ്ത അനുഗ്രഹങ്ങളൊക്കെ ഞാൻ സമ്മതിക്കുന്നു, ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് നിന്നിൽ നിന്ന് കിട്ടിയതൊക്കെ ഞാൻ അംഗീകരിക്കുന്നു, അബൂ ബിദംബി എന്റെ പാപങ്ങളൊക്കെ ഞാൻ സമ്മതിക്കുന്നു, ഞാൻ ചെയ്തു പോയ എല്ലാ ചെറുദോഷങ്ങളും വൻദോഷങ്ങളും ഒക്കെ ഞാൻ സമ്മതിക്കുന്നു, അതുകൊണ്ട് ഫാഗ്ഫിർലി, എനിക്ക് നീ പുറത്തു തരണേ. ഇല്ലാത്ത നീ അല്ലാതെ പാപങ്ങൾ പുറത്തുന്നവരായി ആരുണ്ട്? അപ്പൊ ഇത് പഠിക്കണം, എല്ലാവരും എല്ലാവരും പഠിക്കണം. എന്നിട്ട് രാവിലെയും വൈകുന്നേരമൊക്കെ ഞാനും നിങ്ങൾ സ്ഥിരം ചൊല്ലിക്കൊണ്ടിരിക്കണം. ഇതിനെക്കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സയ്യിദുൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാറുകളുടെ നേതാവ് എന്ന് വിശേഷിപ്പിച്ചത് അതാണ്. അപ്പൊ രാത്രിയിൽ തഹജ്ജുദ് നമസ്കാരങ്ങൾക്കൊക്കെ ശേഷം പ്രാർത്ഥനകൾക്ക് ഏറ്റവും നല്ല ഉത്തരം കിട്ടുന്ന സമയമാണ്. ആ സമയത്തെ പ്രാർത്ഥനയെ കുറിച്ച് ഖുർആൻ പലയിടത്തും സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതാണ്, അങ്ങനെ രാത്രിയുടെ അന്ത്യയാമങ്ങളിലും ഇരുന്നു കൊണ്ട് ആളുകളൊക്കെ ഉറങ്ങുമ്പോ അള്ളാഹുവിനോട് പാപമോചനം തേടിക്കൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും അവര് എന്നാണ് ഇവിടെ വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നത്. അടുത്ത ആയത്തിലേക്ക് നമുക്ക് لا اله الا هو والملائكه واولو العلم قائما بالقسط لا اله الا هو العزيز الحكيم شهد الله الله സാക്ഷ്യം വഹിക്കുന്നു അല്ലാഹു സാക്ഷ്യം വഹിച്ചിരിക്കുന്നു അന്നഹു നിശ്ചയമായും അവൻ അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവ അവനല്ലാതെ ഒരു ഇലാഹും ഇല്ല. അല്ലാഹു മാത്രല്ല, അവൻ മലായിക്കത്തും മലക്കുകളും സാക്ഷ്യം വഹിച്ചു. ഉലുൽ ഇൽമി ജ്ഞാനികള് അറിവുള്ളവരും, ഖായിമം ബിൽ ഖിസ്ത് ഖായിമൻ നിലകൊള്ളുന്നവനായ നിലയിൽ, ബിൽ ഖിസ്തി നീതിയിൽ നിലകൊള്ളുന്നവനായ അവൻ നീതി നിലനിർത്തുന്നവനാകുന്നു. അല്ലാഹു നീതി നിലനിർത്തുന്നവനാകുന്നു. ലാ ഇലാഹ ഇല്ലാഹു അവനല്ലാതെ വേറൊരു ദൈവവുമില്ല. അൽ അസീസ് അവൻ അജയ്യനാണ്, അൽ ഹക്കീം അവൻ യുക്തിമാനാണ്, അഭിജ്ഞനാണ്, വിധികർത്താവായവനാണ്. അപ്പൊ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു, ഷഹിദല്ലാഹു അല്ലാഹു സാക്ഷ്യം വഹിച്ചിരിക്കുന്നു, അന്നഹു നിശ്ചയമായും അവൻ, ലാ ഇലാഹ ഇല്ലാഹു അവനല്ലാതെ ഒരു ഇലാഹുമില്ല, വൽ മലായികത്തു മലക്കുകളും സാക്ഷ്യം വഹിച്ചിരിക്കുന്നു, ഉലുൽ ഇൽമി ജ്ഞാനികളും, ഖായിമം ബിൽ ഖിസ്ത് നീതിക്ക് വേണ്ടി നീതിയിൽ നിലകൊള്ളുന്നു, നീതി അവൻ നിലനിർത്തുന്നു, നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവനാകുന്നു, ലാ ഇലാഹ ഇല്ലാഹു അവനല്ലാതെ ഒരു ഇലാഹുമില്ല, അൽ അസീസ് അവൻ പ്രതാപിയാണ്, അൽ ഹക്കീം അവൻ യുക്തിജ്ഞനാണ്. അപ്പോ ഇനി വളരെ സുപ്രധാനമായ ഒരു ആശയത്തിലേക്ക് കടക്കുകയാണ്. അതായത് അള്ളാഹുവിന്റെ ഇനി പറയാൻ പോണ പല ആയത്തുകളുടെയും ഒരു മുഖവുരയായി അതിന്റെ സുപ്രധാനമായ ഒരു ആശയമായിട്ടാണ് ഇത് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് ഏകനായ ഇലാഹ് എന്ന വസ്തുത സാക്ഷാൽ അള്ളാഹു തആല തന്നെ സാക്ഷ്യം വഹിച്ചു. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അള്ളാഹു എന്ന സത്യ അള്ളാഹുവിനെ ഏതാണ്ട് എല്ലാ സമൂഹങ്ങളും അംഗീകരിക്കുന്നു. ഒരു അധിപനുണ്ട് ഈ പ്രപഞ്ചത്തിൽ, അല്ലെങ്കിൽ ഒരു അള്ളാഹു ഉണ്ട് എന്ന് അംഗീകരിക്കുന്നു. പക്ഷെ അവൻ മാത്രമാണ് ഇലാഹ് എന്നതാണ് അംഗീകരിക്കാതിരിക്കുന്ന ഘടകം. അല്ലണ്ടോ അല്ലേകനാണോ എന്നുള്ളതൊന്നുമല്ല തർക്കം, ഇലാഹ് അള്ളാഹു മാത്രമാണോ എന്നിടത്താണ് ആളുകൾ അംഗീകരിക്കാതിരിക്കുന്നത്. ഇവിടെ അടിവരയിട്ട് പറയുന്നത് ലാ ഇലാഹ ഇല്ലാഹുവ, അല്ലാഹു അല്ലാതെ ഇലാഹില്ല, അല്ലാഹു അല്ലാതെ പരമാധികാരിയില്ല, ഈ ലോകം ഈ ജനത ഈ മനുഷ്യർ അവരെങ്ങനെ ജീവിക്കണമെന്ന് പറയാനുള്ള പരമാധികാരി അല്ലാഹു അല്ലാതെ വേറെ ആരുമില്ല, മനുഷ്യന്റെ മേലൊരു ദൈവമായി മറ്റൊരു ശക്തിയുമില്ല എന്ന വസ്തുത സാക്ഷാൽ സത്യപ്പെടുത്താൻ ഏറ്റവും അർഹതയുള്ളത് അള്ളാഹുവിനെ തന്നെയാണ്. ആ അള്ളാഹു തന്നെ സത്യപ്പെടുത്തിയിരിക്കുന്നു, ലാ ഇലാഹ ഇല്ലാഹുവ, അള്ളാഹു അല്ലാതെ ഒരു അധികാരിയും ഒരു ഇലാഹുമില്ല എന്ന്. അപ്പൊ ഈ ഇതിന് ഏറ്റവും ആധികാരികമായ സാക്ഷ്യം അള്ളാഹുവിൻ്റെതാണ്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന സർവശക്തനായ അള്ളാഹു തന്നെ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു, ഇലാഹ് അള്ളാഹു അല്ലാതെ വേറെ ആരുമില്ല. ആകാശഭൂമികൾ സൃഷ്ടിച്ചതും മലവർഷിപ്പിക്കുന്നതും ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതൊക്കെ അള്ളാഹു ആണെന്ന് അംഗീകരിച്ചവരായിട്ട് മക്ക മുശ്രിക്കുകളടക്കം. ആ ആകാശത്തിന്റെ അധിപനായ അള്ളാഹു തന്നെ പറയുന്നു, ഇലാഹായി അള്ളാഹു അല്ലാതെ മറ്റൊരാളും ഉണ്ടാകാൻ പാടില്ല. അള്ളയാണ് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. ഇത് വളരെ വളരെ ആശയതലമുള്ള ഒരു പ്രയോഗമാണ്. അള്ളണ്ട് എന്നുള്ളതല്ല, അള്ളണ്ട് എന്നുള്ള പിന്നെ അള്ള സാക്ഷ്യപ്പെടുത്തി എന്ന് പറഞ്ഞാൽ, അള്ളാഹു അല്ലാതെ മനുഷ്യന്റെ മേലൊരു പരമാധികാരിയായി ഈ പ്രപഞ്ചത്തിന്റെ മേലെ ഒരു അധികാരിയായി ഒരാളുമില്ല, ഒരു ദൈവവുമില്ല. മനുഷ്യരെങ്ങനെ ജീവിക്കണം എങ്ങനെ ജീവിക്കരുത് എന്ന് പറയാനുള്ള പരമാധികാരിയായി വേറൊരാളുമില്ല എന്ന വസ്തുത, ലാ ഇലാഹ ഇല്ലാഹുവ അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന സത്യം യഥാർത്ഥത്തിൽ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് അള്ളാഹുവാണ്. അല്ല തന്നെ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. പിന്നെ അള്ളാഹു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന്റെ അഖില കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്റെ പൂർണ്ണമായ നിർദ്ദേശങ്ങൾ മാത്രം പാലിക്കാൻ കഴിയുന്ന വലിയ ഒരു സൃഷ്ടി വിഭാഗമാണ് മലായിക്കത്തുകൾ. മലക്കുകളെയും പലരും അംഗീകരിച്ചിരുന്നു. മലാക്കന്മാർ, ദേവന്മാർ എന്നൊക്കെ പറഞ്ഞ് വിവിധ സമൂഹങ്ങൾ അംഗീകരിച്ചിരുന്നു. ആ ദേവൻ, ആ മലായിക്കത്തുകളായ മലായിക്കത്തുകളും അംഗീകരിക്കുന്നു, ഈ പ്രപഞ്ചത്തിൽ ഈ ലോകത്തിന് ഒരു ഇലാഹേ ഉള്ളൂ, അത് അല്ലാഹു തആല മാത്രം, മറ്റൊരിലാഹുമില്ല. മൂന്നാമത് പറഞ്ഞത് ഉലുൽ ഇൽമ്, അറിവുള്ള ആളുകൾ. അറിവുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ അമ്പിയാക്കന്മാരുടെ അനന്തരഗാമികളാണ് യഥാർത്ഥത്തിൽ അറിവുള്ള. അൽ ഉലമാ വറസത്തുൽ അമ്പിയ, ഉലമാ ഉമ്മത്തി കമ്പിയ ഇബ്നു ഇസ്രായീൽ എന്നൊക്കെ പറഞ്ഞല്ലോ. അതായത് അമ്പിയാക്കന്മാരുടെ അനന്തരഗാമികളാണ് യഥാർത്ഥത്തിൽ അറിവുള്ള ആളുകൾ. ഇന്നമാ യഖ്ഷല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാ, അടിമകളുടെ കൂട്ടത്തിൽ അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് അറിവുള്ള ആളുകളാണ്. ആയിരം ഭക്തന്മാരെക്കാൾ ശക്തനാണ് അള്ളാഹുവിന്റെ മുമ്പിൽ അറിവുള്ളവരാണ്. അപ്പൊ ഈ അറിവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യം വ്യക്തമാക്കി മനസ്സിലാക്കണം, ഏതോ ഡിഗ്രി കോഴ്സോ സർട്ടിഫിക്കറ്റോ കിട്ടി എന്നതല്ല, യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞവൻ, ഈ പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥൻ ആരാണെന്ന് തിരിച്ചറിഞ്ഞവൻ, ഞാൻ ആരാണെന്ന് തിരിച്ചറിഞ്ഞവൻ, ജീവിതത്തിന്റെ മർമ്മം തിരിച്ചറിഞ്ഞവൻ, പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനപരമായ വസ്തുതകൾ തിരിച്ചറിഞ്ഞ ആള്, ആ അറിവ് കിട്ടിയ ആളാണ് യഥാർത്ഥത്തിൽ ഉലുൽ ഇൽമ് എന്ന് പറയുന്നത്. ഒരാൾ ഒരുപാട് വലിയ ശാസ്ത്രജ്ഞനാണ്, ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ, ഒരുപാട് ഭാഷകൾ, ഒരുപാട് ഭൗതിക വിജ്ഞാനമുണ്ട്, പക്ഷെ സ്വന്തം സൃഷ്ടികർത്താവിനെ അറിയാത്തവൻ ഒരർത്ഥത്തിൽ അറിവുള്ളവനല്ല. സ്വന്തം സൃഷ്ടികർത്താവിനെയും സ്വന്തം യാഥാർത്ഥ്യത്തെയും ജീവിത യാഥാർത്ഥ്യത്തെയും തിരിച്ചറിഞ്ഞവനാണ് യഥാർത്ഥത്തിൽ അറിവുള്ള ആൾ. അപ്പൊ ആ അറിവുള്ള ഒരാൾ യഥാർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ അയാൾക്ക് ഈ വസ്തുത ബോധ്യപ്പെടും. ഈ പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ, ലോകത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ, ജീവജാലങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ, യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോഴൊക്കെ അയാൾ തിരിച്ചറിയുന്ന ഒരു വസ്തുതയുണ്ട്, ഇതിന്റെ പിന്നിൽ ഏകനായ ഒരു അള്ളാഹു ആണുള്ളത്, അവന്റെ പരമാധികാരമാണ് ഈ പ്രപഞ്ചത്തിലുടനീളം നിലനിൽക്കുന്നത്. യഥാർത്ഥത്തിൽ അനുസരിക്കപ്പെടേണ്ടവനും ആരാധിക്കപ്പെടേണ്ടവനും പണക്കപ്പെടേണ്ടവനും അടിമപ്പെടേണ്ടവനും ആ ഏകനായ അള്ളാഹുവിനെ മാത്രമാണ് എന്ന് തിരിച്ചറിഞ്ഞവരാണ് യഥാർത്ഥത്തിലുള്ള അറിവുള്ള ആളുകൾ. ആ അതാണ് അതിൽ ശരിക്കും പറയുന്നത്. അതായത് ഞാൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്ന് തന്നോട് പറയാനുള്ള പരമാധികാരിയായി ഏകനായ അള്ളാഹു മാത്രമേ ഉള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ ആളാണ് അയാൾ. അതാണ് യഥാർത്ഥ അറിവ്. ആ അറിവുള്ള ആളുകളും സാക്ഷ്യം വഹിക്കുന്നു, ലാ ഇലാഹ ഇല്ലാഹുവ, ആ അള്ളാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല. ഞാൻ എന്ത് ചെയ്യണം, എന്റെ ജീവിതത്തിൽ എന്റെ മേലൊരു പരമാധികാരിയായി ഒരു അള്ളാഹു മാത്രമേ ഉള്ളൂ, വേറെ ഒരാൾക്കും എന്റെ മേലൊരു അധികാരവും ഇല്ല എന്ന് അംഗീകരിക്കാൻ കഴിയാം. മാത്രല്ല ഉന്നെ ഖുർആൻ പറഞ്ഞു, ഖായിമം ബിൽ ഖിസ്ത്, ആ അള്ളാഹു നീതി നടപ്പാക്കുന്നവനാണ്, അവൻ രക്ഷാശിക്ഷകൾ നടപ്പാക്കും. ഈ ലോകത്തിന്റെ ഒരു ക്രമം അവന്റെ ഒരു നീതി വ്യവസ്ഥയിൽ മുന്നോട്ട് പോകുന്നതാണ്. അള്ളാഹുവിന്റെ ഒരു നീതി ധാർമ്മിക വ്യവസ്ഥക്ക് കീഴിലായിരിക്കും ഇത് പോവുക. അള്ളാഹു അതിനൊക്കെ ഒരു സന്തുലിതാവസ്ഥ നിശ്ചയിച്ചിട്ടുണ്ട്. അവൻ നീതി നടപ്പാക്കുന്നവനാണ്. വീണ്ടും പറയുന്നു, ലാ ഇലാഹ ഇല്ലാഹുവ, ഒരാഴ്ചയിൽ തന്നെ രണ്ട് പ്രാവശ്യം ഉദ്ധരിച്ചിരിക്കുകയാണ്. നന്നായി അറിയണം, അള്ളാഹു അല്ലാതെ അവനല്ലാതെ ഒരിലാഹുമില്ല, ഒരാൾക്കൊരു പരമാധികാരമില്ല. കാരണം സകല വസ്തുക്കളെയും സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. ആർക്കാണോ സൃഷ്ടിപ്പിന്റെ പരമാധികാരം, ആ സ്രഷ്ടാവിനാണ് സൃഷ്ടികൾ എങ്ങനെ നിലനിൽക്കണമെന്ന് ആത്യന്തികമായി കൽപ്പിക്കാനുള്ള പരമാധികാരം. ഇത് അള്ളാഹുവും മലായിക്കത്തുകളും ഉലുലിലും ഒക്കെ അംഗീകരിച്ച ഒരു യാഥാർത്ഥ്യമാണ്. അവരാണ് അത് ആദ്യം സാക്ഷ്യപ്പെടുത്തിയത്. മാത്രമല്ല ഹുവൽ അസീദുൽ ഹക്കീം, അവൻ ഹുവൽ അസീദുൽ ഹക്കീം, അവൻ പ്രതാപവാനാണ്, അവൻ അഭിജ്ഞനാണ്. നമ്മളൊരു ദുർബല ശക്തിയല്ലല്ലോ അള്ളാഹു. അപ്പൊ ആർക്കാണോ യഥാർത്ഥത്തിൽ സൃഷ്ടിപ്പിന്റെ പരമാധികാരം, ആ സ്രഷ്ടാവിനാണ് യഥാർത്ഥത്തിൽ അതിലുള്ളത്. ഇത് നമ്മള് ഖുർആനിലൊക്കെ വളരെ വ്യക്തമായി നമുക്ക് ഈ വസ്തുത മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ പലപ്പോഴും ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയെ സംബന്ധിച്ച് നമ്മൾ പല പ്രാവശ്യം പോയി ആ സൂറത്തിന്റെ തുടക്കത്തിൽ നസായി ഞാനൊക്കെ വിശദീകരിച്ചിരുന്നു പലപ്പോഴും. അത് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കും, ആർക്കാണോ ഈ പ്രാപഞ്ചിക നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയത് അവന് തന്നെയാണ് മനുഷ്യന്റെ മേൽ സാന്മാർഗിക നിയമം ഉണ്ടാക്കാനുള്ള അധികാരം, ആ അള്ളാഹുവിനെ വകവെച്ചു കൊടുക്കുക എന്നുള്ളതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മർമ്മം. എന്റെ മേൽ എന്റെ അധികാരം, എന്റെ സമ്പത്തിന്റെ മേൽ, എന്റെ ജീവിതത്തിന്റെ മേൽ, എന്റെ കാര്യങ്ങളുടെ മേൽ പരമാധികാരിയായ ഒരൊറ്റ ശക്തിയുള്ളത് അള്ളാഹു മാത്രം. ഇതാണ് അള്ളാഹുവും മലായിക്കത്തുകളും യാഥാർത്ഥ്യ ഇൽമും കിട്ടിയ മനുഷ്യരൊക്കെയും അംഗീകരിച്ച പരമമായ യാഥാർത്ഥ്യം. ആ അള്ളാഹു നീതി നടപ്പിൽ വരുത്തുന്നവനാണ്, അവന്റെ നീതി വ്യവസ്ഥയായിരിക്കും അവിടെ ഉണ്ടാവുക. തീർച്ചയായും അവനല്ലാതെ ഒരു ഇലാഹുമില്ല, അവൻ ദുർബലനല്ല, അവൻ അസീസാണ്, അവൻ ഹക്കീമാണ്, വളരെ പ്രതാപവാനും യുക്തിജ്ഞനുമായ ശക്തിയാണ്. ആ അതാണ് ഇവിടെ വസ്തുത ബോധ്യപ്പെടുത്തി. തുടർന്ന് വീണ്ടും നിശ്ചയമായും ഈ ദീൻ, ഈ വ്യവസ്ഥ ഇന്ദല്ലാ അള്ളാഹുവിന്റെ അടുക്കല്ല, ഇസ്ലാം ഇസ്ലാമാണ് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യോഗ്യമായ വ്യവസ്ഥ, അത് ഇസ്ലാമാണ്. വമഖ്തലഫ, ഭിന്നിച്ചിട്ടില്ല. അല്ലദീന ഊത്തുൽ കിതാബ, വേദം ലഭിച്ചവർ, ഇല്ലാമിൻ ബാഅദി, ശേഷമല്ലാതെ ഭിന്നിച്ചിട്ടില്ല. മാ ജാഅഹും, അവർക്ക് വന്നെത്തിയതിന് വന്നു കിട്ടിയതിന് ശേഷം. അപ്പൊ ഇല്ലാമിൻ ബാഅദി മാ ജാഅഹും, അവർക്ക് വന്നു കിട്ടിയതിന് ശേഷമല്ലാതെ അവർ ഭിന്നിച്ചിട്ടില്ല. അൽ ഇൽമ്, വിജ്ഞാനം, അറിവ്, ശരിയായ അറിവ് വന്നു കിട്ടിയതിന് ശേഷമല്ലാതെ അവർ ഭിന്നിച്ചിട്ടില്ല. എന്തോ എങ്ങനെ അവർ വിഭജിച്ച, ബാഗിയാൻ, അക്രമത്താൽ, പോരിനാൽ, അല്ലെ പോരടിച്ചത് കൊണ്ടാണ് അവരിങ്ങനെ ഭിന്നിച്ചു പോയത്. ബൈനഹും, പരസ്പരം. ഒമൻ യക്ഫുർ, ആർ നിഷേധിക്കുന്നുവോ, ഫഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു, ഫഇന്നല്ലാഹ, നിശ്ചയമായും നിശ്ചയമായും അല്ലാഹു ആയാത്തില്ല, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ ആര് നിഷേധിച്ചോ, സോറി, ഒമൻ യക്ഫുർ ബി ആയാത്തില്ല, പറഞ്ഞിട്ട് ഒമൻ യക്ഫുർ ബി ആയാത്തില്ല, ആര് അള്ളാഹുവിന്റെ ആയാത്തുകളെ നിഷേധിച്ചുവോ, ഫഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു ശരീഉൽ ഹിസാബ്, അവൻ വിചാരണ അതിവേഗം നടത്തുന്നവനാകും. ഒമയ്യഖുർബി ആയാത്തില്ല, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ ആര് നിഷേധിച്ചോ, ഇന്നല്ലാഹ, നിശ്ചയമായും അള്ളാഹു ശരീഉൻ, ധൃതിയാക്കുന്നവനാണ്, വേഗത്തിലാക്കുന്ന, വേഗത്തിൽ അൽ ഹിസാബ്, വിചാരണ അതിവേഗം ചെയ്യുന്നവനാകുന്നു എന്നാണ്. അപ്പൊ നോക്കൂ എന്താ പറഞ്ഞ്, ഇന്നദ്ദീന ഇന്ദല്ലാഹി ഇസ്ലാം, അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമായ ദീൻ ഇസ്ലാമാണ്. ഇസ്ലാം എന്ന് പറയുന്ന ഈ ദീനാണ് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യം. നേരത്തെ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ ആ അള്ളാഹു, ആ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമായ ഒരു ജീവിത ദർശനം, ജീവിത വ്യവസ്ഥ, ഒരു മാർഗദർശനം, അത് ഇസ്ലാമാണ്. യഥാർത്ഥത്തിൽ എല്ലാ സമൂഹങ്ങൾക്കും അള്ളാഹു തആല നൽകിയ ഈ വ്യവസ്ഥ ഇസ്ലാം തന്നെയായിരുന്നു. എല്ലാ അമ്പിയാക്കന്മാരും ലോകത്തിന് മുമ്പിൽ പ്രബോധനം ചെയ്തത് ഇസ്ലാമിനെയാണ്. കഴിഞ്ഞുപോയ മുഴുവൻ പ്രവാചകന്മാരും എല്ലാവരും ഇസ്ലാമിനെയാണ് പ്രബോധനം ചെയ്തത്. പക്ഷേ സംഭവിച്ചത് എന്താ, വമഖ്തലഫല്ലദീന ഊത്തുൽ കിതാബ ഇല്ലാമിൻ ബാഅദി മാ ജാഅഹുമുൽ ഇൽമു ബഗ്യം ബൈനഹും, ഈ വേദഗ്രന്ഥം ലഭിച്ച, അള്ളാഹുവിന്റെ സന്ദേശം ലഭിച്ച ആ വേദക്കാരായ ആളുകള് ഭിന്നിച്ചു പോയത് യഥാർത്ഥ ജ്ഞാനം കിട്ടിയതിന് ശേഷം പരസ്പര വൈരത്തിന്റെയും പരസ്പര ശത്രുതയുടെയും പേരിൽ അവർ ഭിന്നിച്ചു പോവുകയാണ് ചെയ്തത്. എന്നിട്ടും അള്ളാഹുവിന്റെ ഈ ദൃഷ്ടാന്തങ്ങളെ, ഈ ആയാത്തുകൾ ആരെങ്കിലും നിഷേധിക്കുന്നുവോ, അവരെ അള്ളാഹു വെറുതെ വിടുന്നില്ല, അള്ളാഹു വേഗം വിചാരണ നടത്തി അവർക്കുള്ള ശിക്ഷാ നടപടികൾ സ്വീകരിക്കും. അപ്പൊ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമായ ദീൻ ഇസ്ലാമാണ്. ഇസ്ലാമിന്, ഇസ്ലാം എന്ന് പറയുന്നത് നമുക്കറിയാലോ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ ശരിക്കും അർത്ഥം അനുസരണം, അല്ലെങ്കിൽ അതേപോലെ തന്നെ രക്ഷ, സമാധാനം, ഇതൊക്കെയുള്ള അർത്ഥമാണ് ഇസ്ലാം എന്നത്. ഇസ്ലാം ഒരു വ്യക്തിയിലേക്ക് ചേർന്നപ്പോ അതല്ല. നിങ്ങൾ മറ്റേത് മതങ്ങളെടുത്തൊക്കെ ജൂത മതം, ജൂത വിഭാഗത്തിൻ്റെതാണ്. ക്രിസ്തു മതം ക്രൈസ്തവ വിഭാഗത്തിന്റെ മതം, അല്ലെങ്കിൽ ബുദ്ധമതം ബുദ്ധനിലേക്ക് ചേർന്നതാണ്, അല്ലെങ്കിൽ ജൈനമതം ജൈനറിലേക്ക് ചേർന്നതാണ്, ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ മതദർശനം ഇസ്ലാം. ഇസ്ലാം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവും നിയന്താവുമായ അള്ളാഹുവിന്റെ വ്യവസ്ഥയാണ്. അതുകൊണ്ടാണ് അതൊരു വ്യക്തിയിലേക്കോ, അത് മുഹമ്മദിയ മതമല്ല, ഇസ്ലാമാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മഹാന്റെയോ പ്രവാചകന്റെയോ മതമല്ല, പകരം ഇത് ഇസ്ലാം എന്ന് പറയുന്നത് അതാണ്. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയുടെയോ വിഭാഗത്തിന്റെയോ അല്ല, എല്ലാവരും എല്ലാ പ്രവാചകന്മാരും പ്രബോധനം ചെയ്ത അതേ വ്യവസ്ഥ, അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമായ ഒരു വ്യവസ്ഥ, അള്ളാഹു തആല നൽകിയ വ്യവസ്ഥ, അത് ഇസ്ലാമാണ്. അങ്ങനെയാണ് എല്ലാ സമൂഹങ്ങൾക്കും അന്ന് നൽകിയത്. പക്ഷേ ചില ആളുകൾ എന്ത് ചെയ്തു, ആ വേദം കിട്ടിയതിനും അറിവ് ലഭിച്ചതിനൊക്കെ ശേഷം അവർ പരസ്പര വൈരത്തിന്റെ പേരിൽ അന്യോന്യം ശത്രുതയിൽ ഏർപ്പെട്ട് ഭിന്നിച്ചു പോവുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാലോ, ഇപ്പൊ തൗറാത്തിൽ ഈസാ നബി അലൈഹി സ്വലാമിന്റെ വരവിനെ സംബന്ധിച്ചും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദിമേനിയുടെ വരവിനെ സംബന്ധിച്ചും കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷെ ആ തൗറാത്തിന്റെ അധ്യാപനങ്ങൾ അവർ മാറ്റി, ജൂതന്മാര് ഈസാ നബി അലൈഹി സ്വലാമിനെയും പിന്നീട് വന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദിമേനിയെയും നിഷേധിക്കുകയാണ് ചെയ്തത്. ഇഞ്ചീലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദിമേനിയെ കുറിച്ചുള്ള പരാമർശമുണ്ട്. الذين يتبعون الرسول النبي الامي الذي يجدونه مكتوبا عندهم في التوراة والانجيل قران പറയാം. തൗറാത്തിലും ഇഞ്ചീലിലും രേഖപ്പെടുത്തപ്പെട്ട നിരക്ഷരനായ ഒരു പ്രവാചകൻ എന്നല്ലോ. ആ നേരത്തെ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു ഉദാഹരണം ഞാൻ പറയാം. ബസീറിയയിൽ നിന്ന് അത് എന്റെ തഫ്സീർ ഖുർത്തുബിയിലൊക്കെ പറഞ്ഞുള്ള ഒരു കാര്യമാണ്. അതേപോലെ പല തഫ്സീറുകളിലും അതേപോലെ സബബുന്നുസൂലിലെ കിതാബുകളിലൊക്കെ ശഹിദ അല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു വൽ മലായികത്തു എന്ന് പറഞ്ഞ ആയത്തിനൊരു സബബുന്നുസൂൽ പറയുന്നു. അതിനൊരു അവതരണ പശ്ചാത്തലം പറയും. ആ അവതരണ പശ്ചാത്തലം എന്താന്ന് പറഞ്ഞാല്, ഇവര് സിറിയയിൽ നിന്ന് രണ്ട് പണ്ഡിതന്മാരായ ആളുകൾ, വേദപരിജ്ഞാനമുള്ള രണ്ടാളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ മദീനയിലേക്ക് വന്നു. മദീന കണ്ടപ്പോ തന്നെ അവരുടെ വേദഗ്രന്ഥത്തിൽ അന്ത്യപ്രവാചകന്റെ പട്ടണത്തിന്റെ സവിശേഷത മദീനയിൽ കണ്ടു എന്നാ പറയുന്നു. അന്ത്യപ്രവാചകന്റെ ഒരു പട്ടണത്തിന്റെ സവിശേഷത മദീനയിൽ കണ്ട. അപ്പൊ അതിൽ ഒരാൾ മറ്റാളോട് പറഞ്ഞു, നമ്മുടെ അന്ത്യപ്രവാചകനായ അന്ത്യകാല അവസാന കാലത്ത് വരാനിരിക്കുന്ന പ്രവാചകന്റെ ലക്ഷണം ഒത്തൊരു പട്ടണം അല്ലേ. അങ്ങനെ ഇവർ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയുടെ ഗുണഗണങ്ങളും കാര്യങ്ങളൊക്കെ പഠിച്ചു. അങ്ങനെ പഠിച്ചതിന് ശേഷം ഇവർ നബി അഭിമുഖീകരിച്ചു. നബി അഭിമുഖീകരിച്ചിട്ട് അവര് പക്കാല ലഹു നബിയോട് ചോദിച്ചു, അന്ത മുഹമ്മദ്, നീ മുഹമ്മദാണോ? നീ മുഹമ്മദാണോ? കാരണം ഇത് വേദഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട് നബിയെ കുറിച്ച്. അപ്പൊ നീ മുഹമ്മദാണോ? കാല നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു, ഞാൻ അതെ. കാല അവര് വീണ്ടും രണ്ടാളും ചോദിച്ചു, അന്ത അഹമ്മദ്, അഹമ്മദ് എന്നാണോ? പല വേദഗ്രന്ഥങ്ങളിൽ മുഹമ്മദ് പല അഹമ്മദ് എന്നാണ്. അഹമ്മദ് നബിയുടെ മറ്റൊരു പേരാണ്. കാല നബി പറഞ്ഞു, ഞാൻ അതെ. കാല വീണ്ടും അവർ ചോദിച്ചു, നസ്അലുക്ക, ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു, അൻ ഷഹാദത്തിൽ ഒരു സാക്ഷ്യത്തെ കുറിച്ച് ഞങ്ങൾ ചോദിക്കും. അതിനെ കുറിച്ച് നീ ഞങ്ങൾക്ക് അറി പറഞ്ഞു തരികയാണെങ്കിൽ ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കാം. വസദ്ദഖ്നാക്ക, ഞങ്ങൾ നിന്നെ സത്യപ്പെടുത്തുകയും ചെയ്യാം. ഫഖാല ലഹുമ, അപ്പൊ അവർ രണ്ടുപേരും പറഞ്ഞു, ചോദിച്ചു, ഫഖാല ലഹുമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അവർ രണ്ടുപേരോട് റസൂല് പറഞ്ഞു, നീ ചോദിച്ചോളി, ആ സാക്ഷ്യത്തെ കുറിച്ച് നിങ്ങൾ ചോദിച്ചോളി. ഫക്കാല അവർ പറഞ്ഞു, അള്ളാഹുവിന്റെ വേദഗ്രന്ഥത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഷഹാദത്തിനെ കുറിച്ച് പറഞ്ഞിരുന്നു. വേദഗ്രന്ഥത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഷഹാദത്ത് എന്താണെന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? ഇതാണ് ഇവർ ചോദിച്ചത്. അപ്പോൾ അള്ളാഹു താല അവതരിപ്പിച്ചു, അലാ നബിയിഹി, അവന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ശഹിദ അല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു വൽ മലായികത്തു വലിൽ മിഖായിമ ബിക്കസ്ത്. അപ്പോളാണ് ആയത്ത് ഇറങ്ങി. അങ്ങനെ അസ്ലമ റജുലാനി, അവർ രണ്ടുപേരും ഇസ്ലാം സ്വീകരിച്ചു. വസദ്ദഖാ ബി റസൂലില്ലാ, അല്ലാഹുവിന്റെ പ്രവാചകനെ സത്യപ്പെടുത്തുകയും ചെയ്തു. അപ്പൊ ആയത്തിന്റെ ഒരു പശ്ചാത്തലമായിട്ട് ഇമാം ഖുർത്തുബി പല തഫ്സീറും, ഞാൻ അറബി തഫ്സീറും ഒക്കെ അതിന്റെ ആദ്യത്തിൽ തന്നെ ഈ ഉദ്ധരണി കൊടുത്തിട്ടുണ്ട്, ഈ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവിടെ മനസ്സിലാക്കേണ്ടതാണ്, ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്, ആയത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ അതുകൊണ്ട് ഇത് പറയാം. പക്ഷെ അത് രണ്ടാമത്തെ ചേർത്ത് പറയുന്നത് പറഞ്ഞാല്, അവരുടെ ഒക്കെ വേദഗ്രന്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ കുറിച്ച് പ്രവാചകനെ കുറിച്ചൊക്കെ ഉണ്ട്. ആ വേദഗ്രന്ഥത്തിനുണ്ടായിരുന്ന സത്യത്തെ എന്ത് ചെയ്തു, ഇവർ പരസ്പര വൈരം കൊണ്ട് ശത്രുതയിൽ ജൂതന്മാർ ക്രിസ്ത്യാനികളോടും, ജൂതന്മാർ ക്രിസ്ത്യാനികളും ചേർന്നുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോടും ശത്രുത വെച്ച് പുലർത്തുകയാണ് ചെയ്തത്.
പരസ്പര വൈരത്തിന്റെ പേരിൽ തങ്ങളുടെ വേദഗ്രന്ഥത്തിലുണ്ടായിരുന്ന സത്യത്തെ മാറ്റിമറിച്ചു. പൗരോഹിത്യത്തിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് പുരോഹിതന്മാരുടെ ഇംഗിതത്വത്തിനനുസരിച്ച് സത്യത്തെ അവർ മറച്ചുവെക്കുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ ഇവരുടെയൊക്കെ കുടുംബത്തിന്റെയോ വർഗത്തിന്റെയോ ആളുകളുടെയോ പേരിൽ രൂപപ്പെടുത്തപ്പെടേണ്ട മതങ്ങളായിരുന്നില്ല. പകരം അള്ളാഹു താലയുടെ അടുക്കൽ സ്വീകാര്യോഗ്യമായ ഒരേ ഒരു ദീൻ ഇസ്ലാമാണ്. ഇസ്ലാമല്ലാത്ത മറ്റൊരു ദർശനത്തെ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യോഗ്യമല്ല. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഈ കാര്യം ഖുർആൻ വളരെ കൃത്യമായിട്ട് ഇന്നദ്ദീൻ ഇൻദല്ലാഹിൽ ഇസ്ലാം നൂറ് നോക്കി അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യോഗ്യമായ ദീൻ ഇസ്ലാമാണ്. വമഖ്തലഫല്ലദീന ഊത്തുൽ കിതാബ വേദഗ്രന്ഥക്കാർ ഭിന്നിച്ചിട്ടില്ല ഇല്ലാ മിൻ ബാദി മാ ജാഅതുഹുൽ ഇൽമ് അവർക്ക് അറിവ് വന്നെത്തിയതിനു ശേഷമല്ലാതെ. ബഗ്യം ബൈനഹു പരസ്പര വൈരത്തിന്റെ പേരിൽ. ومن يكفر بآيات الله اللهم دي ദൃഷ്ടാന്തത്തെ ആരെങ്കിലും നിഷേധിച്ചാൽ فإن الله سريع الحساب ഹിസാബ് വളരെ വേഗത്തിലാക്കും. നമ്മളൊരു ധാരണ നമുക്കും അവർക്കൊക്കെ ഉണ്ടാവേണ്ട ഒരു ധാരണ എന്താണെന്നറി ഹിസാബൊക്കെ എന്നോ നടക്കാനുള്ളതാണ് എന്നൊന്നുമില്ല. നമ്മളിങ്ങനെ നടക്കുന്നതിനടക്ക ഒരു ദിവസം മരിക്കും, മരിച്ചാ പുറങ്ങി എണീറ്റാ പരലോകമായി വിചാരണയായി. നമ്മളെ നാട്ടിലെ കോടതിയുടെ ദൈർഘ്യം പോലും പരലോകത്തെ ഹിസാബിനില്ല. നമ്മളെ പെട്ടെന്ന് മനസ്സിലാക്കണം, ഞാൻ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ശരി തെറ്റുകൾക്ക് അടുത്ത ദിവസം വിചാരണ വരാം. ഞാൻ അടുത്ത ദിവസം ഒന്ന് ഒരു ദിവസം പെട്ടെന്ന് മരിക്കും, മരിച്ചാൽ പിന്നെ ഒന്ന് ഉറങ്ങി എണീറ്റാൽ പരലോകമായി വിചാരണയായി. അള്ളാഹുവിന്റെയും വിചാരണയൊക്കെ എന്തോ നടക്കുമെന്നോ നിങ്ങൾ വിചാരിക്കേണ്ട. അല്ല, പെട്ടെന്ന് വിചാരണ ചെയ്ത് യഥാർത്ഥത്തിൽ നിങ്ങൾ എന്തിന്റെ പേരിലാണോ ഈ സത്യത്തെ മൂടി വെച്ചത്, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെയും വചനങ്ങളെയും നിങ്ങൾ എന്തിന്റെ പേരിൽ തിരസ്കരിച്ചോ, അതിനെ ശരിക്കും നിങ്ങൾക്ക് വിചാരണ ചെയ്ത് നടപടിക്രമങ്ങൾ അള്ളാഹു തആല സ്വീകരിക്കും എന്നാണ് ഇവിടെ കൃത്യമായി തന്നെ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇൻഷാല്ലാ ഈ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ സൂചിപ്പിക്കാനുള്ള. വളരെ ലളിതമാണ്, അതേസമയം വളരെ പ്രധാനപ്പെട്ട ആയത്തുകളാണ്. ആയത്തുൽ ഇസ്തിഗ്ഫാർ അല്ല, സയ്യിദുൽ ഇസ്തിഗ്ഫാർ എല്ലാവരും പഠിക്കണം. പഠിച്ച് ഭാര്യ ഭർത്താവിന് ചൊല്ലി കേൾപ്പിക്കണം, ഭർത്താവ് ഭാര്യക്ക് ചൊല്ലി കേൾപ്പിക്കണം, വാപ്പ മക്കൾക്ക് ചൊല്ലി കേൾപ്പിക്കണം, മക്കളും ഉമ്മാക്കുപ്പാക്കൊക്കെ ചൊല്ലി കേൾപ്പിക്കണം. അങ്ങനെ പഠിച്ച് അതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് രാവിലെയും വൈകുന്നേരവും അല്ലാത്തപ്പോഴൊക്കെ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ടേ ഇരിക്കണം. അതിന് വലിയ മഹത്വമുണ്ട്. അങ്ങനെ കുറെ ദിക്റുകളും കാര്യങ്ങളൊക്കെ ചെല്ലണം. നാളെ പറഞ്ഞ ആയത്തിൽ കുറിച്ചൊക്കെ ഞാനും നിങ്ങളും സ്കാരത്തിന് ചേട്ട് ചെല്ലണം, കിടക്കാൻ നേരത്തിൽ ചെല്ലണം, രാവിലെ ചെല്ലണം, അങ്ങനെ ഇടക്കിടക്ക് ആയത്തിൽ കുറിച്ചൊക്കെ ഓതണം. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് അള്ളാഹുമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടാവുകയും അള്ളാഹുമായിട്ടുള്ള ഒരു മഹയ്യത്ത് ഉണ്ടാവുകയും അതിന്റെ പേരിൽ നമുക്ക് അള്ളാഹുവിലേക്ക് അടുക്കാനും അവന്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കാനുമുള്ള കരുത്തും ക്ഷേമക്ഷയും ശക്തിയൊക്കെ ലഭിക്കുകയും ചെയ്യുകയാണ്. ഈ ഇന്നത്തെ ക്ലാസ്സിൽ വളരെ പ്രധാനമായി സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന തൗഹീദ്, കേവല തൗഹീദ് എന്ന ഏകത്വത്തിലല്ല, മറ്റൊരു ശക്തിക്കും എന്റെ ജീവിതത്തിൽ ഒരു ഇടപെടാൻ അധികാരമില്ല. ഞാൻ അള്ളാഹുവിന് പരിപൂർണമായും വിധേയനാണ്. എന്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ നിയമവ്യവസ്ഥയ്ക്ക് വിധേയമായിരിക്കും എന്ന ഉറച്ച നല്ല ബോധ്യം നമുക്കുണ്ടാവണം. അത് അള്ളാഹു മലായിക്കത്തുകളും മുലുലിൽമും ഒക്കെ സാക്ഷ്യപ്പെടുത്തിയ മഹാസാക്ഷ്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ അള്ളാഹുവിന്റെ ദീനിനെ പരിപൂർണമായി ഉൾക്കൊള്ളുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നാം ശ്രമിക്കണം. അള്ളാഹു തആല നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് അള്ളാഹുവേ, ഞങ്ങളിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും അള്ളാഹു ഞങ്ങൾക്ക് ഇനി പുറത്ത് മാപ്പാക്കി തീർക്കുമാറാകണേ. അള്ളാഹുവെ ഞങ്ങളുടെ കുടുംബത്തെ നീ അനുഗ്രഹിക്കുമാറാകണേ. പല സഹോദരങ്ങളും കോവിഡ് രോഗത്തിന്റെ വലിയ പ്രയാസങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഭീതിജനകമാണ്. ഞാൻ വളരെ ഗൗരവത്തോടു കൂടി തന്നെ ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുന്നു, നല്ല അച്ചടക്കം നമ്മളൊക്കെ പാലിക്കണം. ചില പഞ്ചായത്തുകളിൽ പോലും ധാരാളം പേര് രോഗികളായിരിക്കും. കഴിഞ്ഞ റമദാനിക്കുണ്ടായ ഇത്ര ഇതിന്റെ നാലിലൊന്ന് പോലും ഉണ്ടായിട്ടില്ല. അപ്പോഴൊക്കെ നമ്മൾ ലോക്ക്ഡൌൺ ആയിരുന്നു, ഇപ്പൊ ആകെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അതിനൊന്നും നിസ്സാരമായി തള്ളിക്കളയരുത്. അതുകൊണ്ട് വളരെ ശ്രദ്ധ നമ്മളെല്ലാവരും വെച്ചു പുലർത്തുകയും ചെയ്യണം. ഇസ്തിഗ്ഫാർ നടത്തണം, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, പാപമോചനത്തിന് തേടിക്കൊണ്ടിരിക്കണം. അങ്ങനെ അള്ളാഹുവിന്റെ ഈ ഈ പരീക്ഷണത്തിൽ നിന്ന് രക്ഷ തേടാനുള്ള പ്രാർത്ഥന നടത്തണം. സർവശക്തനായ റബ്ബേ, ഞങ്ങളെ നീ കടുത്ത പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കരുതേ നാഥ. അള്ളാഹുവേ, കോവിഡ് രോഗങ്ങളിൽ നിന്നും അതിന്റെ മഹാമാരിയിൽ നിന്നും ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ നാഥ. അള്ളാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ പലരും രോഗങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുന്നു, രോഗങ്ങൾക്ക് വിധേയമായിരിക്കുന്നു. പടച്ചോനെ ശിഫ നൽകി അനുഗ്രഹിക്കണേ നാഥ. നമ്മുടെ കൂട്ടത്തിൽ പലരും അള്ളാഹുവിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്നു. അള്ളാഹുവേ, അവർക്കൊക്കെ നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകണേ. കരുവപ്പെടുന്നുള്ള കെ എസ് അബ്ദുൽ മജീദ് സാഹിബിന്റെ ഭാര്യ അള്ളാഹുവിലേക്ക് യാത്ര തിരിച്ചു. ഒരു വലിയ ഇസ്ലാമിക പ്രവർത്തകയും പ്രബോധകന്റെ ഭാര്യയുമാണ്, ഉമ്മയും ഒക്കെയാണ്. അള്ളാഹു അവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകണേ. പലരും നമ്മളിൽ നിന്ന് വിട്ടുപോവുകയാണ്. അള്ളാഹു അവർക്കൊക്കെ നീ മഗ്ഫിറത്തും റഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകണം. അള്ളാഹു ഞങ്ങൾക്കും മുസ്ലിമായി മരിക്കാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാകണേ. അള്ളാഹുവെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങൾ നീ ഒരുമിപ്പിച്ചു കൂട്ടുമാറാകണേ. അള്ളാഹുവെ ഈ ഖുർആൻ പഠനം സ്വാദിഹായ ഒരു അമലായി റബ്ബേ നീ കബൂൽ ചെയ്യുമാറാകണേ. ഇതിന്റെ ഇഖ്ലാസുള്ള അമലാക്കി നീ സ്വീകരിക്കുമാറാകണേ. പഠിച്ചവനെ, ഈ ഖുർആൻ പഠനം ഞങ്ങളുടെ പാപമോചനത്തിന് കാരണമാക്കണേ നാഥ. ഈ ഖുർആൻ പഠനം ഞങ്ങൾക്ക് സ്വർഗപ്രവേശനത്തിന് വഴിയൊരുക്കി തരണേ നാഥ. ഈ ഖുർആൻ പഠനം നരകമോചനത്തിന് വഴിയൊരുക്കി തരണേ നാഥ. ഈ ഖുർആൻ പഠനം ഞങ്ങളുടെ രോഗങ്ങൾക്കുള്ള ശിഫയാക്കി തീർക്കണേ നാഥ. പഠിച്ചവനെ, സർവശക്തനായ നാഥ, അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും പഠിച്ചവനെ ഞങ്ങൾക്ക് ഇനി പുറത്ത് മാപ്പാക്കി തീർക്കുമാറാകണേ. അള്ളാഹുവെ ഞങ്ങളെ കുടുംബത്തെ നീ അനുഗ്രഹിക്കണേ. ഞങ്ങളെ മാതാപിതാക്കൾക്ക് നീ കരുണ ചെയ്യണമേ. ഞങ്ങൾ അവരിൽ നിന്ന് വിട്ടുപോയവർക്ക് നീ മഗ്ഫിറത്തും റഹമത്തും നൽകണേ. ഞങ്ങളുടെ ഇണകളെ നീ അനുഗ്രഹിക്കണേ. ഞങ്ങളെ മക്കളെ ദീനുള്ള മക്കളാക്കി വളർത്താൻ തൗഫീഖ് നൽകുമാറാകണേ. സാമ്പത്തിക പ്രയാസങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കരകയറ്റുമാറാകണേ. എല്ലാ വിഷമതകളിൽ നിന്നും ഞങ്ങളെ നീ കരകയറ്റുമാറാകണേ. അല്ലാഹുമ്മ ജഅലിൽ ഖുർആന ഖുലൂബിനാ ളിയാഅ വലി അബ്സാരിനാ ജലാഅ വലി അസ്ഖാമിനാ ദവാഅ വലി ദുനൂബിനാ മുമഖ്ഖിസാ വാനി നാരി മുഖല്ലിസാ. അല്ലാഹുമ്മ നജ്നാ മിൻ അദാബിൽ ഖബ്രി വ മിൻ അദാബിൻ നാർ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ ദുനൂബനാ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ദഖൽനാ ഫീ ജന്നതിക നഖീം. റബ്ബനാ ളലംനാ അൻഫുസനാ വ ഇൻ ലം തഗ്ഫിർ ലനാ വ തർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. اللهم اجعل اللهم توفنا مسلمين والحقنا بالصالحين. اللهم انا نسالك علما نافعا ورزقا طيبا وعملا متقبلا. اللهم انا نسالك الهدى والتقى والعفاف والانا. ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. صلى الله على سيدنا محمد وعلى آل سيدنا محمد. سبحان رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم.